You're with SBS Radio.
കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി 2018 ഓസ്ട്രേലിയയിലെ ഭവന മേഖലയിൽ വീടുകളുടെ വിലയിൽ കുറവ് വരുന്ന ഒരു പ്രവണത കാണുന്നു. ഈ പ്രവണത 2019 തുടരുമോ എന്നുള്ള കാര്യമാണ് ഇനി പരിശോധിക്കുന്നത്. സിഡ്നി ഹാർബർ ബ്രിഡ്ജിന് വടക്കു ഭാഗത്തുള്ള 3 ബെഡ്റൂം 2 ബാത്റൂം 2 പാർക്കിംഗുള്ള അപ്പാർട്ട്മെന്റ് വിൽക്കാൻ ചുമതലയുള്ള വ്യക്തിയാണ് വാട്ടർഡെയിൽ റിയൽ എസ്റ്റേറ്റ് ഏജന്റ് ജെയ്സൺ ബല്ലോ. ഈ അപ്പാർട്ട്മെന്റ് മറ്റൊരു ഏജന്റ് $1.8 മില്യൺ വിൽക്കാൻ ശ്രമിച്ചതിന് ശേഷമാണ് ജെയ്സൺ ബല്ലോയ്ക്ക് ലഭിച്ചത്. ഇപ്പോൾ ഈ അപ്പാർട്ട്മെന്റ് $1.6 മില്യൺ വിൽക്കാനായി പരസ്യം ചെയ്തിരിക്കുന്നത്. ശരിയായ രീതിയിൽ അവതരിപ്പിച്ചാൽ ഈ വില ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ജെയ്സണുള്ളത്.
So this Chatswood property was on the market with another agent for about 1.8. We've come in, we've listed it again 1.6. We're actually doing some work to it at the moment. It's really about presenting your property to the best way, representing best value for buyers.
അതേസമയം കഴിഞ്ഞ 6-7 വർഷത്തിൽ വീടുകളുടെ വിലയിലുണ്ടായ വർധനവിന് വിരുദ്ധമായ ഒരു പ്രവണതയാണ് ഇപ്പോൾ വിപണിയിലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. വീടുകൾ വിറ്റുപോകാൻ സമയമെടുക്കുന്നതായി ജെയ്സൺ പറയുന്നു. വീടുകളുടെ വിലയിൽ മാറ്റമില്ലാതെയോ കുറയുന്നതോ ആണ് പൊതുവെ കാണുന്നതെന്ന് അദ്ദേഹം പറയുന്നു. വീടുകൾ വിൽക്കാനായി ഉദ്ദേശിക്കുന്നവർ മുൻകാലങ്ങളെപ്പോലെ വലിയ ലാഭം നേടാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷകൾ മാറ്റിവെക്കണമെന്ന് കോർലോജിക് എന്ന പ്രോപ്പർട്ടി റിസർച്ച് സ്ഥാപനം നയിക്കുന്ന കാമറൺ ഖുഷർ പറയുന്നു. ഇതിനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് ബാങ്ക് വായ്പ ലഭിക്കുന്നതിൽ പുതുതായി നടപ്പിലാക്കിയിരിക്കുന്ന നിയന്ത്രണങ്ങളാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു.
If you're selling, I think the message is that you just need to be really realistic about your price because credit is tighter. People can't borrow as much as they used to. And you have to set a realistic price or you need to be willing to negotiate on that price in order to sell. Maybe not as severe as the declines that we'll see by the end of this year, which will probably be in the vicinity of 5-6% nationally. But certainly we think for the next 6-9 months, you're going to continue to see some declines, especially in the Sydney and Melbourne housing market. And I wouldn't be surprised to see values falling, you know, another 4-5% over the next 12 months, maybe even a little bit more than that in Sydney and Melbourne.
അനായാസം ബാങ്ക് വായ്പ ലഭിക്കുന്നത് തടഞ്ഞുകൊണ്ട് കൂടുതൽ സാമ്പത്തിക പരിശോധനകൾ ഉൾപ്പെടുത്തിയുള്ള ബാങ്കിംഗ് റോയൽ കമ്മീഷൻ നിയന്ത്രണങ്ങൾ തന്നെയാണ് പ്രധാന കാരണമായി BIS ഓക്സ്ഫോർഡ് ഇക്കണോമിക്സിന്റെ മാനേജിംഗ് ഡയറക്ടർ റോബ് മെല്ലറും പറയുന്നത്. എന്നാൽ വീടുകളുടെ വിലയിൽ വന്നിരിക്കുന്ന ഈ കുറവ് വാടകയ്ക്കായി വീടന്വേഷിക്കുന്നവർക്കും ആദ്യ ഭവനം സ്വന്തമാക്കാൻ ശ്രമിക്കുന്നവർക്കും സഹായമാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഇവർ. 2018 വീടുകളുടെ വില കുറയുന്ന പ്രവണത 2019 തുടരുമെന്നാണ് കാമറൺ കരുതുന്നത്. വീടുകളുടെ വില കുറയുന്ന പ്രവണതയെക്കുറിച്ച് വീടുകൾ വിൽക്കാൻ ശ്രമിക്കുന്നവർ ആശങ്കപ്പെടുന്നുണ്ടെങ്കിലും മുൻവർഷങ്ങളിൽ കണ്ട അമിത വിലക്കയറ്റത്തിന് ശേഷമാണ് വിലയിൽ കുറവ് വന്നിരിക്കുന്നതെന്ന കാര്യം ഓർമ്മിക്കേണ്ടതുണ്ടെന്ന് റോബ് മില്ലർ പറയുന്നു. അതുകൊണ്ട് തന്നെ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് വീട് വാങ്ങിച്ചവർക്ക് ഈ വിലക്കുറവിൽ നഷ്ടമുണ്ടാകാൻ സാധ്യത കുറവാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു.
Let's not forget that this is at a time where there's been a lot of supply added to the market, and the market, you know, particularly for Sydney and Melbourne, when you've had anything from 50% up to 70% to 80% price growth in a 5-year period, a correction was warranted.
അതേസമയം വിലയിൽ വരുന്ന ഈ കറക്ഷൻ വിപണിയിൽ ആവശ്യമാണെന്നും അദ്ദേഹം പറയുന്നു. വീടുകളുടെ വിലയുടെ കാര്യത്തിൽ ഇപ്പോൾ കണ്ട മാറ്റം റിസർവ് ബാങ്ക് പലിശ നിരക്കിൽ മാറ്റം വരുത്തണമെന്ന കാര്യം പരിഗണിക്കുമ്പോൾ കണക്കിലെടുക്കുമെന്ന് അദ്ദേഹം പറയുന്നു. അതുകൊണ്ട് തന്നെ പലിശ നിരക്കിൽ മാറ്റം അടുത്ത വർഷം ഉണ്ടാകാൻ സാധ്യത കുറവാണ്. ഇനി ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടികളുടെ കാര്യത്തിൽ ലോണുകൾ പലതും അടുത്ത വർഷം മുതൽ പ്രിൻസിപ്പളും പലിശയും അടക്കുന്ന രീതിയിലേക്ക് മാറുമെന്ന് കീ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് എന്ന റിയൽ എസ്റ്റേറ്റ് കമ്പനിയിൽ പ്രോപ്പർട്ടി അനലിസ്റ്റായ ക്രിസ് ബെഡിംഗ്ഫീൽഡ് വിലയിരുത്തുന്നു. ഇത് പലർക്കും സാമ്പത്തിക സമ്മർദ്ദം കൂട്ടുമെങ്കിലും ലോൺ അടയ്ക്കുന്നതിൽ മുടക്കം വരാൻ ഇത് കാരണമാകില്ല എന്നാണ് അദ്ദേഹം കരുതുന്നത്. മിക്കവരും മറ്റു ചിലവുകൾ കുറയ്ക്കാനാണ് സാധ്യത.
That will impact the economy, that will impact consumer sentiment and consumer spending. My guess is that they're not going to default on their loans because of that. My guess is they'll probably cut back on their spending.
എന്നാൽ ഭവനമേഖലയിൽ കുത്തനെയുള്ള ഒരു വിലക്കുറവ് ഉണ്ടാകാൻ സാധ്യതയില്ലെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഇത് സംഭവിക്കണമെങ്കിൽ തൊഴിലില്ലായ്മ നിരക്കിൽ വലിയ വർധനവുണ്ടാകണമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഒപ്പം തിരഞ്ഞെടുപ്പ് വന്നിരിക്കുന്ന സാഹചര്യത്തിൽ വിവിധ പാർട്ടികൾ മുന്നോട്ട് വയ്ക്കുന്ന മേഖലയിലെ നയങ്ങളും വിലയെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ലേബർ മുന്നോട്ട് വച്ചിരിക്കുന്ന തിരഞ്ഞെടുപ്പ് നയങ്ങളിലൊന്ന് നെഗറ്റീവ് ഗിയറിംഗ് പുതിയ വീടുകൾക്ക് മാത്രം ബാധകമാക്കുക, ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് 50% നിന്ന് 25% എന്നിവയാണ്. എന്നാൽ ഈ നയങ്ങളിൽ ആശങ്കയുള്ളതായി കാമറൺ പറയുന്നു.
I think that could lead to some further weakness in the market, to be honest with you, because what the policies are trying to do is drive demand to the new housing sector, and particularly at the moment there's been a lot of new apartments built, and what we're finding with a lot of these new apartments is as they come up to completion, the valuation of those properties is coming in well below the actual contract price. So in some regards, the policy changes are pushing potential buyers into a more risky area of the market. But it's also going to have repercussions for the resale value of those properties as well, because you're getting these people buying these brand new properties, and then when they go to resell those properties, those buyers don't get the same benefits that they did.
അതേസമയം ഈ നയങ്ങൾ പ്രതികൂലമായി ബാധിക്കില്ല എന്നുള്ള വിശ്വാസമാണ് ക്രിസ് ബെഡിംഗ്ഫീൽഡിനുള്ളത്. നെഗറ്റീവ് ഗിയറിംഗ് ഏത് രീതിയിൽ ബാധിക്കുമെന്നുള്ളതിനെക്കുറിച്ച് വ്യക്തത തന്നെ കുറവാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു.
Well, I think it affects sentiment. I don't think negative gearing actually drives the housing market. I know that's a common view that many people have. Western Australia's had negative gearing for the last 4 or 5 years. House prices have been falling. East Coast has had negative gearing. House prices have been rising.
എന്നാൽ ലേബർ പാർട്ടിയുടെ നെഗറ്റീവ് ഗിയറിംഗിലെ നിലപാടിൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മാറ്റമുണ്ടാകുമോ എന്നുള്ള കാര്യവും കണ്ടറിയണമെന്നുള്ള അഭിപ്രായമുള്ളവരുമുണ്ട്. സിഡ്നിയിലും മെൽബണിലും വില കുറയുന്ന പ്രവണത കാണുമ്പോൾ ചില ഉൾനാടൻ പ്രദേശങ്ങളിൽ ഈ പ്രവണത ഇല്ലെന്നാണ് ക്യാമറൺ ചൂണ്ടിക്കാട്ടുന്നത്. വിക്ടോറിയയിലെയും ടാസ്മാനിയയിലെയും ചില പ്രദേശങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു.
In regional Victoria and regional Tasmania at the moment, we're still seeing growth, and I wouldn't be surprised if we continue to see that. Markets like Brisbane and Adelaide and Canberra are still showing growth in values. Again, it's slower than it was 12 months ago, but I wouldn't be surprised to see values continuing to rise in those areas. And even Darwin over the last couple of months has shown signs that the market may actually be recovering.
എന്തായാലും മുൻകാലങ്ങളിൽ കണ്ടുവന്ന കുത്തനെയുള്ള വില വർദ്ധിക്കുന്ന പ്രവണത ഓസ്ട്രേലിയൻ മാർക്കറ്റിലേക്ക് ഉടൻ തിരിച്ചെത്തുമെന്ന് ആരും തന്നെ കരുതുന്നില്ല.
sbs.com.au